ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പുഷ്പചക്രം അർപ്പിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ നാളെ ആരംഭിക്കും. ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പൊതു ബജറ്റ് മറ്റന്നാൾ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പോരാട്ടം ശക്തമായി. ഒയാസിസ് കമ്പനിക്കു വേണ്ടി മാത്രമാണ് ഗവൺമെന്റ് മദ്യനയം മാറ്റിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FC നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാവിലെ ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ സർവധർമ്മ പ്രാർത്ഥന നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും മഹാത്മാഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടാർ, 3 സേനാ മേധാവികൾ, സംയുക്ത സേനാ മേധാവി എന്നിവരും പങ്കെടുത്തു. എല്ലാ വർഷവും ജനുവരി 30 ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ വഴികാട്ടിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും പൈതൃകത്തെയും രാഷ്ട്രം ആദരിക്കുന്നു. ഈ ദിവസം രക്തസാക്ഷി ദിനം, ഷഹീദ് ദിവസായും ആചരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തിനുവേണ്ടി നടത്തിയ അഗാധമായ ത്യാഗങ്ങളുടെ പ്രതിഫലനത്തിന്റെ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു. സത്യത്തിലും അഹിംസയിലും ഊന്നിയ നിലപാടിൽ അടിയുറച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കിയ മഹാത്മാഗാന്ധി 1942 ജനുവരി 30 വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് രാവിലെ 11 മുതൽ 2 മിനിറ്റ് മൌനമാചരിച്ചു.
മഹാത്മാഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ രാജ്യത്തെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് മോദി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. രാഷ്ട്രത്തിനുവേണ്ടി രക്തസാക്ഷികളായ എല്ലാവർക്കും പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ സേവനവും ത്യാഗവും അനുസ്മരിക്കുകയും ചെയ്തു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയിലൂടെ യാത്ര, അദ്ദേഹത്തിന്റെ സ്വന്തം രേഖകളിലൂടെ എന്ന പേരിൽ പ്രത്യേക പ്രദർശനം ഇന്ന് രാജ്ഘട്ടിലെ ദേശീയ ഗാന്ധി മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, നാഷണൽ ഗാന്ധി മ്യൂസിയം, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, പ്രസാർ ഭാരതി ആർക്കൈവ്സ് എന്നിവയുമായി സഹകരിച്ചാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. അപൂർവ ഫോട്ടോഗ്രാഫുകൾ, ഔദ്യോഗിക രേഖകൾ, ഓഡിയോ റെക്കോർഡിംഗുകൾ, വീഡിയോ ക്ലിപ്പിംഗുകൾ, മഹാത്മാഗാന്ധിയുടെ വ്യക്തിപരമായ കത്തിടപാടുകൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് മുതൽ വാർഡ് തലത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾക്ക് സംസ്ഥാനത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കും. 24,000-ത്തിലധികം വാർഡ് കമ്മിറ്റികളിലെ പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിലാണ് കുടുംബ സംഗമങ്ങൾ നടത്തുക. പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ഡെസ്ക് റിപ്പോർട്ട്.
ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, JP നദ്ദ, കിരൺ റിജിജു, കോൺഗ്രസ് നിന്ന് ജയറാൻ രമേശ്, ഗൌരവ് ഗൊഗോയ്, TMCയിലെ സുദീപ് ബന്ദോപാധ്യായ, സമാജ്വാദി പാർട്ടിയിലെ രാംഗോപാൽ യാദവ്, BJD MP സസ്മിത് പത്ര, DMK MP TR ബാലു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിന് സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം യോഗത്തിൽ ഗവൺമെന്റ് തേടും. സാമ്പത്തിക സർവേ രാഷ്ട്രപതി പ്രസംഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ലോക്സഭയും രാജ്യസഭയും നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഭാഗം February 13 രണ്ടാം പാദം March 10 April 14 നടക്കും.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പോരാട്ടം ശക്തമായി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ്. പ്രമുഖ നേതാക്കൾ റാലികളിലൂടെയും റോഡ് ഷോകളിലൂടെയും വീട് കയറി പ്രചാരണത്തിലൂടെ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കി വരുന്നു. അടുത്ത ബുധനാഴ്ചയാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. യമുന നദിയിൽ ഹരിയാന ഗവൺമെന്റ് വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ നൽകിയ നോട്ടീസിന് നാളെ രാവിലെയോടെ വ്യക്തവും കൃത്യവുമായ മറുപടി സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകി. ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. ആരോപിക്കപ്പെടുന്ന വിഷം എവിടെ നിന്ന് കണ്ടെത്തിയെന്നും ഡൽഹി ജൽ ബോർഡിലെ ഏത് എഞ്ചിനീയർമാരാണ് ഇത് കണ്ടെത്തിയതെന്നും എന്ത് രീതിയിലാണ് ഇതിന് സ്വീകരിച്ചതെന്നും അറിയാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിലെ ബ്രൂവറിയിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയും MP രാജേഷും മാത്രം അറിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. താൻ പുറത്തുവിട്ട രേഖ വ്യാജമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ലെന്നും ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ഗവൺമെന്റ് മദ്യനയം മാറ്റിയതെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മദ്യനയം മാറും മുമ്പ് സ്ഥലം വാങ്ങിയ കമ്പനി മദ്യനയം മാറുമെന്ന് എങ്ങനെ അറിഞ്ഞുവെന്ന് അദ്ദേഹം ചോദിച്ചു. പാലക്കാട് വലിയ ജലക്ഷാമം ഉണ്ടാവും, ജലക്ഷാമം കൊണ്ട് പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വന്നുവെന്ന് MP ആയിരിക്കെ പറഞ്ഞ ആളാണ് മന്ത്രി MP രാജേഷ് എന്നും സതീശൻ പറഞ്ഞു. എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. മന്ത്രി MP രാജേഷും ഭാര്യാ സഹോദരനും കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. കൃഷി ഡയറക്ടറായിരുന്ന അദീല അബ്ദുള്ളയെ സാമൂഹ്യനീതി സ്പെഷ്യൽ സെക്രട്ടറിയായും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ CMD PB നൂഹിനെ ഗതാഗത സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. എറണാകുളം ജില്ലാ വികസന കമ്മീഷണർ ഡോക്ടർ അശ്വതി ശ്രീനിവാസാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പുതിയ CMD. ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്രീറാം വെങ്കിട്ടരാമനെ കൃഷി ഡയറക്ടറായി നിയമിച്ചു. മുഹമ്മദ് ഷഫീഖ് സിവിൽ സപ്ലൈസ് കമ്മീഷണറാകും. ഫിഷറീസ് ഡയറക്ടർ B അബ്ദുൽ നാസറിനെ കായിക യുവജനകാര്യ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. പൊതുമരാമത്ത് അഡീഷണൽ സെക്രട്ടറി A ഷിബുവിനെ സ്റ്റേറ്റ് പോട്ടറി മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് വെൽഫെയർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ആയും നിയമിച്ചു. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ K സുധീരനെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ അധിക ചുമതല നൽകി. ഗവേഷണങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വഴി 2 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് ഇന്ന് തുടക്കമാകുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു തിരുവനന്തപുരത്ത് അറിയിച്ചു. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷനും സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ടീച്ചിംഗ് ലേണിംഗ് ആന്റ് ട്രെയിനിങ്ങും ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ആസ്ഥാനമായ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം സമുച്ചയത്തിൽ ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂരിൽ കണ്ടെത്തിയ വന്യമൃഗം പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുലിയുടെ സാന്നിധ്യം ക്യാമറയിൽ പതിഞ്ഞതായാണ് വിവരം. കടുവയാണെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെട്ടിരുന്നു. അതിനിടെ മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ വനം ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം പുരോഗമിക്കുകയാണ്. ഈ വർഷത്തെ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രണ്ടാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾ അടുത്ത മാസം 3 മുതൽ 25 വരെ നടത്താൻ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ചേർന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി B. അബ്ദുറഹ്മാൻ തിങ്കളാഴ്ച കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നിർവഹിക്കും. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ 14 ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിലായി രണ്ടാംഘട്ട പരിശീലന ക്ലാസുകൾ നടക്കും. അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന് ഭരണം നഷ്ടമായ വയനാട് പനമരം പഞ്ചായത്ത് ഭരണം UDFന്. ഇടതംഗമായിരുന്ന ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് ഭരണമാറ്റമുണ്ടായത്. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ലക്ഷ്മി ആലക്കമറ്റത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും. പ്ലേ ഓഫ് സാധ്യത ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത്. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കോലാലംപൂരിൽ Under-19 വനിതാ 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ആദ്യ സെമിയിൽ ഇന്ത്യൻ സമയം രാവിലെ 8:00 ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യൻ സമയം 12:00 ആരംഭിക്കുന്ന രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഞായറാഴ്ചയാണ് ഫൈനൽ. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൌൺസിലറും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ മൂഴിക്കൽ ചെറുവറ്റ P ഇസ്മായിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. അധ്യാപകനായിരുന്ന അദ്ദേഹം കേരള സ്റ്റേറ്റ് മാർപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയുമായിരുന്നു. കബറടക്കം വൈകിട്ട് നടക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണ് യാത്രക്കാരൻ മരിച്ചു. മഹാരാഷ്ട്ര നവി മുംബൈ സ്വദേശി ചവനാണ് മരിച്ചത്. അടുത്ത മാസം 24 നടക്കുന്ന 30 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വയനാട് ഒഴികെ 13 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡ്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പുഷ്പചക്രം അർപ്പിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ നാളെ ആരംഭിക്കും. ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പൊതു ബജറ്റ് മറ്റന്നാൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പോരാട്ടം ശക്തം. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ഗവൺമെന്റ് മദ്യനയം മാറ്റിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.